ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സത്യസന്ധമായ വോട്ടർ പട്ടികയാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രയേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 15th കേരള നിയമസഭയുടെ 16th സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്താൽ സഭ ഇന്നും പ്രക്ഷുബ്ധം. സംസ്ഥാനത്ത് ലൈഫ് മിഷനിലൂടെ 500,000 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഭീകരവാദ ഭീഷണികൾ തടയുന്നതിനുള്ള സമഗ്രമായ കാഴ്ചപ്പാട് വിശദീകരിക്കുന്ന പ്രഹാർ നയം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ജമ്മുകശ്മീർ കർണാടകയെ നേരിടുന്നു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ട് ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. സത്യസന്ധമായ വോട്ടർ പട്ടികയാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ്യതയുള്ള എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും യോഗ്യതയില്ലാത്ത എല്ലാവരെയും ഒഴിവാക്കണമെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. വോട്ടർ പട്ടിക സംശുദ്ധമാക്കുന്നതിന് പുറമെ വോട്ടർമാർക്ക് അത് എളുപ്പത്തിൽ ലഭ്യമാകാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു.
India has the largest electoral database, more than 90 crore electors. With such a large electoral database, the holding of elections, preparation of electoral rolls becomes one of the most challenging tasks during the Lok Sabha elections. The Election Commission has on its deputation nearly 1.8 crore officers who help us conduct these elections. And the significance of 1.8 crores should also be appreciated and understood not only by all of us, by perhaps the entire world.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ഇസ്രയേൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി അദ്ദേഹം ടെല്ലവീവിൽ കൂടിക്കാഴ്ച നടത്തും. ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ ഇസ്രയേൽ പാർലമെന്റ് നെസറ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ നേതാവ് കൂടിയായിരിക്കും അദ്ദേഹം. ബെന്യാമിൻ നെതന്യാഹുവുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ ഇരുരാജ്യങ്ങൾക്കുമിടയിലെ നിരവധി കരാറുകൾക്ക് അന്തിമരൂപമാവും. ജെറുസലേമിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ശ്രീ മോദി രാജ്യത്തെ ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്യും. യാദ് വാഷേം ഹോളോകാസ്റ്റ് സ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. ചരിത്രപരമായ സന്ദർശനമാണിതെന്നും നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നും ഇസ്രയേലിലെ ഇന്ത്യൻ അംബാസിഡർ ജെ പി സിംഗ് പറഞ്ഞു. 2017 ശ്രീ മോദിയുടെ ഇസ്രയേൽ സന്ദർശനം രാജ്യങ്ങൾക്കിടയിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഭീകരവാദ ഭീഷണികൾ തടയുന്നതിൽ രാജ്യത്തിന്റെ സമഗ്ര കാഴ്ചപ്പാട് വിശദീകരിക്കുന്ന പ്രഹാർ നയം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഭീകരതയ്ക്കെതിരായും ഭീകരതയുടെ ഇരകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അന്താരാഷ്ട്ര തലത്തിൽ സമവായമുണ്ടാക്കുന്നതിനായി ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് നയത്തിൽ വ്യക്തമാക്കുന്നു. എല്ലാവിധ ഭീകര പ്രവർത്തനങ്ങളെയും കുറ്റകരമാക്കുകയും തീവ്രവാദികൾക്കും അവരെ സഹായിക്കുന്നവർക്കും പണം, ആയുധങ്ങൾ, സുരക്ഷിത താവളങ്ങൾ എന്നിവ ഒരുക്കുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് പ്രഹാർ നയത്തിന്റെ കാതൽ. ഭീകരവാദ ആവശ്യങ്ങൾക്കായി ആശയവിനിമയ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നതിനെ നേരിടാൻ അന്താരാഷ്ട്ര സമൂഹവുമായി ചേർന്ന് ഇന്ത്യ ശ്രമങ്ങൾ തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, രാജസ്ഥാൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. മുംബൈ പി ഡി ഹിന്ദുജ ആശുപത്രിയിൽ നടക്കുന്ന ചടങ്ങിൽ ജീവൻ രക്ഷയിലൂടെ ആരോഗ്യകരമായ ഭാരതമെന്ന ദേശവ്യാപക പ്രചാരണ യജ്ഞത്തിന് ശ്രീമതി മുർമു ഇന്ന് തുടക്കം കുറിക്കും. നാളെ ബുൽധാനയിലും നാഗ്പൂരിലും വ്യാഴാഴ്ച ജംഷഡ്പൂരിലും സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികളിലും രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 7th ഇന്ന്. രാജ്യത്തെ കർഷകരുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രതിവർഷം 3 6,000 ധനസഹായം ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് കൈമാറുന്നതാണ് ഈ പദ്ധതി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 3rd രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ 8.1% വളർച്ച കൈവരിച്ചതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്. ആഗോളതലത്തിൽ പ്രതിസന്ധികളുണ്ടായിട്ടും സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കാർഷിക കാർഷികേതര മേഖലകളിലെ മികച്ച പ്രവണതകൾ ഗ്രാമീണ സാമ്പത്തിക ഉപഭോഗം ശക്തമാക്കിയതായും പരാമർശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ സഭ അംഗീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശബരിമല പ്രശ്നത്തിന്റെ പേരിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു ഇന്ന് സഭ സമ്മേളിച്ചപ്പോൾ ഉണ്ടായത്. തുടർന്ന് ഇന്നത്തേക്കും വരും ദിവസങ്ങളിലേക്കും നിശ്ചയിച്ചിരുന്ന നടപടികൾ അതിവേഗത്തിൽ പൂർത്തിയാക്കി 15-ാം നിയമസഭയുടെ 16-ാം സമ്മേളനം ഇന്ന് അവസാനിപ്പിക്കാനുള്ള ഉപക്ഷേപം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കെ ബാബു എഴുന്നേൽക്കുകയും പ്രതിപക്ഷ നിസ്സഹകരണം തുടരുന്നതായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. തുടർന്ന് ബാനറും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ മുദ്രാവാക്യം വിളികളും തുടങ്ങി. തുടർന്ന് സ്പീക്കർ ഏൺഷാം സിർ ചോദ്യോത്തരവേള റദ്ദാക്കി മറ്റ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. 12 ദിവസം സമ്മേളിച്ച ഈ സമ്മേളനത്തിൽ ധനബില്ലുകൾ അടക്കം 9 ബില്ലുകളായിരുന്നു പാസാക്കിയത്.
മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അതേ രീതിയിൽ അംഗീകരിക്കുകയാണ് നിയമസഭയുടെ കീഴ്വഴക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻ റൂളിംഗുകളും കോടതി വിധികളും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നയപ്രഖ്യാപനം ഗവർണർ തിരുത്തി വായിക്കുന്നത് ഭരണഘടനാപരമല്ലെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഗവർണർ സ്പീക്കർക്ക് നൽകിയ കത്ത് ചർച്ച ചെയ്യണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സഭ നിരാകരിച്ചു. സംസ്ഥാനത്തെ ലൈഫ് മിഷനിലൂടെ 500,000 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വൈകിട്ട് 4 തിരുവനന്തപുരം പൂജപ്പുരം മൈതാനത്ത് ചേരുന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനാകും. 2017 May 23 പ്രഖ്യാപിച്ച ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 604,000 വീടുകളാണ് അനുവദിച്ചത്. ഇതിൽ 564,000 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. സംസ്ഥാനത്ത് ഈ വർഷം January 1 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് മായാത്ത മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ജയലളിതയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനും സാമൂഹിക നീതിക്കും വികസനത്തിനുമായി പ്രവർത്തിച്ച നേതാവായിരുന്നു ജയലളിതയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ജമ്മുകശ്മീർ മുൻ ജേതാക്കളായ കർണാടകയെ നേരിടുന്നു. കർണാടകയിലെ ഹുബ്ബളിയിലാണ് മത്സരം പുരോഗമിക്കുന്നത്. ടോസ് നേടിയ ജമ്മുകശ്മീരിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ജമ്മുകശ്മീർ രഞ്ജി ഫൈനലിൽ കളിക്കുന്നത്. കർണാടകയുടെ 15-ാം ഫൈനലാണിത്. ബ്രിസ്ബെയിനിൽ നടക്കുന്ന ഏകദിന വനിതാ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 215 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 49-ാം ഓവറിൽ 214 റൺസിന് പുറത്തായി. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ സൂപ്പർ 8 ഗ്രൂപ്പ് 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് പാകിസ്ഥാനെ നേരിടും. ശ്രീലങ്കയിൽ രാത്രി 7 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ വെസ്റ്റ്ഇൻഡീസ് സിംബാബ്വെയെ 107 റൺസിന് തകർത്തു. ISL ഇന്ന് ഒഡീഷ FC ഇന്റർകാശിയെ നേരിടും. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. മെക്സിക്കോയിലെ ലഹരി മാഫിയ തലവൻ എൽ മെഞ്ചോയുടെ മരണത്തിന് പിന്നാലെയുണ്ടായ അക്രമസംഭവങ്ങളിൽ 25 നാഷണൽ ഗാർഡ് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 20 മെക്സിക്കൻ സ്റ്റേറ്റുകളിൽ പ്രക്ഷോഭ സാഹചര്യം തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സത്യസന്ധമായ വോട്ടർ പട്ടികയാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്താൽ സഭ ഇന്നും പ്രക്ഷുബ്ധം. സംസ്ഥാനത്ത് ലൈഫ് മിഷനിലൂടെ 500,000 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഭീകരവാദ ഭീഷണികൾ തടയുന്നതിനുള്ള സമഗ്രമായ കാഴ്ചപ്പാട് വിശദീകരിക്കുന്ന പ്രഹാർ നയം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ജമ്മുകശ്മീർ കർണാടകയെ നേരിടുന്നു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ട് ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്കാണ്.